ഉപയോഗിക്കുന്നവരുടെ ആവശ്യങ്ങളെ ഞാൻ നിരോധിക്കരുതേ. നിർബലഹീനത ഒരു സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. അമീൻ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ തിരുസന്നിധിയിലും ചേരുവാൻ തക്കോണം ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ ദൈവമേ അവിടുത്തെ കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേ പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ പെരുന്നാൾ ദൈവമേ ഞങ്ങൾ ആഘോഷിക്കുന്ന ദിവസമാവുന്നു. പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് അഭയവും കാവലുമായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള അനുഭവങ്ങളിലും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ അനുസരിച്ചറിയുവാൻ തക്കണം ദൈവമേ സഹായിക്കണമേ. മുമ്പിലൂടെ കടന്നുപോയ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ജനത്തോട് നമുക്ക് അവിടെ നിന്ന് സഹതാപം തോന്നണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അവിടുത്തെ സാന്നിധ്യം കണ്ടെത്തുവാൻ തക്കണം ഞങ്ങൾ അവിടെ തന്നെ ആക്കണമേ. ദൈവമേ വിശുദ്ധ ദിവസത്തെ അതിന്റെ അനുഭവത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കോട്ട് ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന വിശുദ്ധ ബലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവമേ ശുശ്രൂഷ അനുഷ്ഠിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങൾ ശുശ്രൂഷയിലാവിരിക്കണമേ. ആദ്യയോടൊന്നും അവിടുത്തെ കൃപയുടെ നിറവിൽ നിൽക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ക്ലാസ് ആയിരിക്കാൻ സ്വർഗ്ഗരുടെ ആക്കണമേ. ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതലായി അർത്ഥപൂർണമാക്കി തീർക്കുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. പല ദിവസങ്ങളിലായത് ഞങ്ങൾക്ക് ശുശ്രൂഷിച്ചിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ കൃപയുടെ നിറവിലായിരിക്കാൻ തക്കൊണ്ട് സഹായിക്കണമേ. അവരുടെ ശുശ്രൂഷ മേഖലകളെ വാഴ്ത്തണമേ. ദൈവമേ തിരുമുഖത്വം കണ്ട് ജീവിക്കാൻ തക്കൊണ്ട് ദൈവമേടെ ആക്കണമേ. അടുത്തവരെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ഞങ്ങളുടെ തിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ വന്ന് തിരുമേനോട് കൂടെ ഇരിക്കണമേ. ആവശ്യമായിരിക്കുന്ന ബുദ്ധിയും ജ്ഞാനവും വിവേകം കൊടുക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ പ്രിയ തിരുമേനെ അവിടെ നിർത്തണമേ. ദൈവമേനെ ഗൃഹത്തോടെ നിൽപ്പാൻ ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ കൃപയിൽ പ്രിയ ദാസിനെ അവിടുന്ന് നയിക്കണമേ. ശുശ്രൂഷകളൊക്കെ മാനിക്കണമേ. ദൈവമേ വലുതുമായ മനോഭാരങ്ങൾ കടന്നു പോകുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അവിടെ ഇടപെടണമേ. രോഗത്തിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ക്ഷീണത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ മനോദുഃഖിതർക്ക് അവിടുന്ന് ആശ്വാസം കൊടുക്കണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഞങ്ങളോട് ഇടപെടണമേ. അവിടുത്തെ ജീവന്റെ വചനങ്ങളെ കേട്ട് തന്നെ രാജ്യരുവാൻ ദൈവമേടെ ആക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ ഞങ്ങൾക്ക് വേദനം പറഞ്ഞു തരുന്ന ദാസിയെ ഓർക്കുന്നു. അവിടുത്തെ ക്രൂശിന്റെ മറവിനോട് നിർത്തണമേ. ആവശ്യമായിരിക്കുന്ന കൃപ കൊടുക്കണമേ. അനുഗ്രഹത്തോടെ ഇന്നത്തെ ക്ലാസ് ആയിരിക്കാൻ സ്വർഗം ബലപ്പെടുത്തണമേ. കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരകൾ തരുന്നു. ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. ഞങ്ങളുടെ ശുശ്രൂഷ ദൈവമേ തിരുനാമുഖത്തിന് വേണ്ടി മാത്രമായിരിക്കാൻ ദൈവമേ ആക്കണമേ. അവിടെ ആ മനോഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവിടുത്തെ കൃപ ഒന്ന് നിറയ്ക്കണമേ. ദൈവമേ അതോടൊന്ന് കൃപയാവരിക്കണമേ. ഈ ക്ലാസ്സിനെ ഓർക്കുന്നു. അതോടൊന്ന് അവിടുത്തെ കൃപയിൽ നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. അവിടുത്തെ ക്രൂശിന്റെ മറവ് നിർത്തി അവിടുത്തെ ജീവന്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഹ്വാൻ തക്കുന്നത് ദൈവമേ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളെ സ്തുതിപ്പനായിട്ട് തന്നെ. അമ്മേ
അമ്മേ.
ഇന്ന് നമ്മൾ അവിടെ ഇവിടെയായിട്ട് കുർബാന നടക്കുന്നുണ്ട്. കുറച്ചുപേരെ കാണുകയുള്ളൂ എന്നറിയാം. എന്നാലും പ്രാർത്ഥനയോടെ ഇരിക്കുക. നമുക്ക് ക്ലാസ് നേരത്തെ തീരേണ്ടത് കൊണ്ട് സമയം കളയാതെ തന്നെ ഇന്നത്തെ ക്ലാസ് ഒന്ന് നടക്കാനാണ് ആലോചിച്ചത്. മനോജില്ലാത്തത് കൊണ്ട് കയറി വരുന്നതായിട്ട് മ്യൂട്ട് ചെയ്യണം. ഡിസ്റ്റർബൻസ് ഉണ്ടാകാനും നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തോണം. നമ്മൾ വർത്താനം പറയാതെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നയിപ്പാൻ
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ശാന്തമാമ, ചേച്ചി, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സമയത്ത് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. ഫോണിൻ്റെ സാങ്കേതിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നു. ഏതായാലും ഇന്ന് നമുക്ക് അന്ന് എടുക്കാനായിട്ട് ഉദ്ദേശിച്ച ചാപ്റ്റർ 7 നമുക്ക് പഠിക്കാം. ഏകദേശം 51 വാക്യങ്ങളാണ് ഈ ചാപ്റ്റർ 7-ലുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ശലോമോൻ രാജാവ് തൻ്റെ കൊട്ടാരവും അനുബന്ധ ഗ്രഹങ്ങളും പണിയുന്നതും പിന്നെ എരുസലേം ദേവാലയത്തിലെ ഫർണീഷിംഗ് വർക്ക്സും നടത്തുന്നതും ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഫർണീഷ് ചെയ്യാനായിട്ടുള്ള പല വർക്കുകളും അതുപോലെ തന്നെ ദേവാലയത്തിൽ ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളും ഒക്കെ പണിയുന്നതും പിന്നെ ദാവീദ് രാജാവ് നേരത്തെ തന്നെ ദേവാലയത്തിലേക്ക് ഉപയോഗിക്കുവാൻ പണിതു വച്ചിരുന്ന പൊൻവള്ളി ഉപകരണങ്ങളൊക്കെ യഥാസ്ഥാനത്ത് വയ്ക്കുന്നതും ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ദേവാലയത്തിൻ്റെ പണിയാണ്. അപ്പം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, 7 ആണ്ടുകൊണ്ട് ശലോമോൻ തൻ്റെ അരമന 13 ആണ്ടുകൊണ്ട് പണിതു, അരമന പണി മുഴുവനും തീർത്തു. 6-ാം അധ്യായത്തിൻ്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ അവൻ 7 ആണ്ടുകൊണ്ട് അത് പണിത് തീർത്തു. ഇതിൻ്റെ ആരംഭത്തിൽ അവൻ 13 ആണ്ടുകൊണ്ട് പണിത അരമന പണി മുഴുവനും തീർത്തു എന്നാണ് പറയുന്നത്. അപ്പം ആലയം 7 വർഷം കൊണ്ടാണെങ്കിൽ 13 വർഷം കൊണ്ട് പണിതു എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ ഭംഗിയോടെയും അല്ലെ സ്ട്രോങ് ആയിട്ടും മനോഹരമായിട്ടും ഒന്നും പണിതു എന്ന് നമ്മൾ അതിന് അർത്ഥമാക്കേണ്ടതില്ല. മറിച്ച് ശലോമോൻ എഴുതിയ സോങ് ഓഫ് സോങ്സും സാം ഓഫ് സാംസും ഉത്തമ പ്രൊവേർബ്സും എക്ലീസിയാസ്റ്റിക്സും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പം ശലോമോനെ പറ്റി നമ്മൾ ആദ്യകാലത്തെ ആ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ആ ദൈവത്തോടുള്ള ആ വലിയ ബന്ധത്തിൽ ആ ദൈവാലയം പണി തീർക്കുവാൻ കാണിച്ചത്ര ഉത്സാഹം തൻ്റെ അരമന പണിയുവാൻ അദ്ദേഹം കാണിച്ചില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഈ 13 വർഷം കൊണ്ട് പണിതു എന്ന് പറയുന്നു. അതായത് ശലോമോൻ അജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പരിശുദ്ധാത്മാ നമ്മൾ ശലോമോന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് 11 വരങ്ങളും അവസാനം 12-ാമതായിട്ട് ഒരു മാർഗം സ്നേഹം എന്ന് പറഞ്ഞ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനം, പരിജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, ഇങ്ങനെ 11 വരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവസാനം മറ്റൊരു മാർഗം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്നേഹം ഏറ്റവും അതിശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നു. ജ്ഞാനത്തിൽ തുടങ്ങി സ്നേഹത്തിൽ അവസാനിക്കുക. സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണെന്നുള്ളതും ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരമായി തന്നെ ഈ ജ്ഞാനമാണ്. പ്രൊവേർബ്സില് 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ ശലോമോൻ പറയുന്നുണ്ട്, ജ്ഞാനത്തെ പറ്റി പറയുന്നു, ജ്ഞാനം പറയുന്നതായിട്ട് പറയുന്നതാണ്, ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. ജ്ഞാനം സ്വയമായിട്ട് പറയുന്ന ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. അതായത് ഭൂമിയെയും സമുദ്രത്തെയും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ജ്ഞാനമുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. പിന്നെ സുദർശിവാക്യങ്ങൾ 8:34 ജ്ഞാനം ഇങ്ങനെ പറയുക, ജ്ഞാനം തന്നെ പറയുകയാണ്, ദിവസം പ്രതി എന്റെ പടിവാതിൽകൾ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടളകൾ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജ്ഞാനത്തെ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 2:36 തന്നെ പറയുക, എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു, എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. 9:1 പറയുന്നുണ്ട്, ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു. ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ശലോമോൻ ഇത്രമാത്രം പ്രാധാന്യം ഈ ദേവാലയം പണിക്ക് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദേവാലയ നിർമ്മിതിക്ക് കൊടുത്ത അത്രയും വിലയേറിയ വിധത്തിൽ ഇത് പണിതതും തന്നുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ്. എന്നാൽ ഈ വരം ദൈവദത്തമാണെന്നും അത് നിലനിൽക്കുന്നത് ദൈവവചനത്തിന് അനുസൃതമായ ജീവിതത്തിലാണെന്നുമുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ആ ശലോമോന്റെ ജീവിതത്തിന്റെ അന്ത്യകാല പരാജയം നമ്മളിലേക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ ജ്ഞാനം, ഈ യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ജ്ഞാനമാണ്, പക്ഷെ ലോകത്തിന്റെ ജ്ഞാനം ഒട്ടും വിലയുള്ളതല്ല എന്ന് പോലും അപ്പോസ്തലൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:27 അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. പിന്നീട് രണ്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുവാനായി ഞങ്ങളുടെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പം അത്രമാത്രം ലോക ജ്ഞാനിയായിരുന്ന അദ്ദേഹം ആ ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ ആ വിലയില്ലായ്മ തന്റെ ലേഖനങ്ങളുടെ ഉടനീളം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശലോമോന് ഈ ഈ ഒരു ദേവാലയം പണിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോ അത് അവൻ ലെബാനോൻ വനഗൃഹവും പണിതു, അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അപ്പൊ ആ ലെബാനോൻ വനഗൃഹത്തിന്റെ അളവുകളൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് ലെബാനോനിലെ ദേവദാരു കൊണ്ട് പണിതതുകൊണ്ടും അതിന്റെ അലങ്കാര പണികളും അതിന്റെ വിശാലമായ മുറി അതെല്ലാം ദേവദാരു കൊണ്ട് പണിതതുകൊണ്ടായിരിക്കണം ലെബാനോൻ വനഗൃഹം. ദേവദാരു മരം ലെബാനോനിൽ നിന്നുള്ളതാണ് ഇപ്പൊ ലെബാനോൻ വനഗൃഹം എന്ന് പറയുന്നത്. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഇത് ലെബാനോനിൽ പണിതതാണ്, അത്രം ദൂരെയുള്ള സ്ഥലത്തും ശലോമോൻ തന്റെ ഗൃഹം തനിക്ക് താമസിക്കാനുള്ള ഒരു അവധിക്കാല വസതി പോലെ പണിതതാണ് എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായം ചിലരുടെ ഇടയിലുണ്ട്. എന്നാൽ ലെബാനോൻ ടവറിനെ പറ്റി പറയുന്നുണ്ട്, സൂറിലെ മണ്ഡപം എന്ന് പറയുന്ന ചരിത്രത്തിലുണ്ട്. അത് ഡമാസ്കസിന് നേരെയാണ്, സിറിയയിലെ ഡമാസ്കസിന് നേരെയാണ്. അപ്പൊ അത് ലെബാനോനിൽ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ നമ്മുടെ ഇതിന്റെ തന്നെ ഈ 8-ാമത്തെ വേഴ്സില് വായിക്കുന്നുണ്ട്, മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പടുതു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഈ ഇവിടെ തന്നെ എസ്ലൈമിൽ തന്നെ സലോമോന്റെ സ്ഥലത്ത് തന്നെ പണിതു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇനി അതിന്റെ അളവുകളെ പറ്റിയാണ് തുടർന്നുള്ളതായ 2 മുതൽ 5 വരെ ഉള്ളതായ വാക്യങ്ങൾ പറയുന്നത്. ഞാനത് വായിക്കുന്നില്ല, അളവ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 100 മീറ്റർ, വീതി 50 മീറ്റർ, ഉയരം 30 മീറ്റർ എന്നാ പറയുന്നത്. ഈ ലെബാനോൺ വനഗൃഹത്തില് കണ്ടോണം അതിന് 100 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണിന്മേൽ ദേവദാരു ഉത്തരം വെച്ച് പണിതു. അപ്പം ഇതിന്റെ ഉത്തരവും തുലാമും എല്ലാം ദേവദാരു കൊണ്ട് പണിതാണെന്നാ പറയുന്നത്. ഇനി നമുക്കറിയാം പണ്ട് നാട്ടിലോ, ഇനി അത് തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പം അതിന് തുലാം വെച്ചിരുന്നതിന്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. തുലാം എന്ന് പറയുന്നത് ഈ ഒരു ബീമാണ്, രണ്ട് ഭിത്തികളെയും തമ്മിൽ യോജിപ്പിച്ച് തട്ടിടാൻ വേണ്ടിയുള്ള, റൂഫ് വെക്കാൻ വേണ്ടിയുള്ള ആ ബീമിന്, തടി കൊണ്ട് തന്നെയുള്ള ബീമിനാണ് തുലാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ രണ്ട് സൈഡിലും ഭിത്തികളും ഈ ഭിത്തികളുടെ സപ്പോർട്ടിനായിട്ട്, റൂഫ് ഇരിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടിനായിട്ട് 3 ലെയർ പില്ലറുകളും തൂണുകള്, 3 ലെയറിൽ തൂണുകള് പണിതിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ 3 ലെയർ പില്ലറുകൾ എന്ന് പറയുമ്പോൾ അത് 15 എണ്ണം ഒരു ലെയറിൽ, അങ്ങനെ ഇപ്പം രണ്ട് ഭിത്തിയുടെയും ചേർന്ന് കുറച്ച് ഭിത്തിയോട് ഇച്ചിരി മാറിയായിട്ട് 15 എണ്ണം വീതം രണ്ട് സൈഡിലും, പിന്നെ നടുക്കൂടെ ഒരു ലെയറും, അങ്ങനെ ഓരോ ലെയറിലും 15 വെച്ച്, അങ്ങനെ മൊത്തം 45 പില്ലറ് ഉണ്ടായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. നമ്മൾ ഈ പള്ളികളിലൊക്കെ, വലിയ പരിമല പള്ളികളിലൊക്കെ പോവുകയാണെങ്കിൽ കാണാം നടുക്കൂടെ ഉള്ളതായ പില്ലറ്. അപ്പം രണ്ട് സൈഡിലും 15 വീതവും നടുക്കും 15, അങ്ങനെ 45 പില്ലറ്. അപ്പൊ ഈ പില്ലർ ഓരോ 3 പില്ലർ, ഒരു നിരയിലുള്ള 3 പില്ലറുകളെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ദേവദാരു കൊണ്ട് തന്നെയുള്ളത് തുലാമും ഇട്ടിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും അടിയിലായിട്ട് ബലം കൊടുക്കാൻ വേണ്ടി വലിയ ഒരു ഉത്തരം, അതും ദേവദാരു കൊണ്ട് തന്നെ പണിയിരിക്കുകയാണ്. എന്നിട്ട് ആ തുലാങ്ങളുടെ മേലാണ് തട്ട് ഇട്ടിരിക്കുന്നത്. അതേപ്പം ഈ വനഗൃഹത്തിന്റെ നീളം 100 മുഴവും, 100 മുഴം എന്ന് പറയുമ്പോൾ ഏകദേശം 44 മീറ്റർ ആ വരുന്നത്. 2.23 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്ന മുഴത്തെ മീറ്റർ ആക്കാന്. അപ്പൊ നീളം 44 മീറ്ററും വീതി 22 മീറ്ററും ഉയരം 13.5 മീറ്ററും ഉള്ള ഒരു വലിയ വനഗൃഹം, ഒരു വലിയ ഹോള് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് അതിന്റെ മുകളില് പലകകളിട്ട് തട്ടും അടിച്ചിട്ടുണ്ട്. ഇനിയും അതിന് കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. ആ കിളിവാതിലുകളെ പറ്റി പറയുന്നത് 4-ാമത്തെ വാക്യത്തിലാണ്. 3 നിര കിളിവാതിൽ ഉണ്ടായിരുന്നു, 3 നിരയിലും അവ നേർക്ക് നേരെ ആയിരുന്നു. അതായത് രണ്ട് സൈഡിലെ നീളമുള്ള ആ വശത്തെ ഭിത്തികളിൽ 3 ലെയർ, അത് അത്രയും ഉയരം കൂടിയ ബിൽഡിംഗ് ആയതുകൊണ്ട് 3 ലെയേഴ്സ് വിൻഡോ, കൊച്ചു കൊച്ചു വിൻഡോകൾ 3 സമചതുരം കൊണ്ട് സമചതുരമായിട്ടുള്ള സ്ക്വയറായിട്ടുള്ള വിൻഡോകൾ മൂന്ന് ലെയറിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വശത്തുള്ളതുപോലെ തന്നെ മറ്റേ വശം നമ്മൾ സാധാരണ പള്ളിയിൽ കാണുന്നത് പോലെ വിൻഡോസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പണിത മറ്റൊരു അതിനകത്ത് പണിത മറ്റൊരു ബിൽഡിങ്ങിന്റെ കാര്യമാണ്, അകത്തുള്ള ഒരു പോർഷൻ. അവൻ 50 മുഴം, ആറാം വാക്യം, അവൻ 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള ഒരു സ്തംഭ മണ്ഡപവും അതിന്റെ മുൻവശത്ത് തൂണും ഉമ്മരപ്പടിയുമായി ഒരു പൂമുഖവും ഉണ്ടാക്കി. അപ്പം 100 മുഴം നീളമുള്ള ഈ വനഗൃഹത്തിന്റെ ഹാഫ് പോർഷൻ എടുത്ത്, അതായത് 50 മുഴം എടുത്തിട്ട് അവിടെ ഒരു സ്തംഭ മണ്ഡപം പണിതു എന്നാണ് പറയുന്നത്, ഹാഫ് പോർഷൻ. അപ്പം ഈ ഇതിന് മുമ്പിലായിട്ട് തൂണുകളും പണിതു, പിന്നെ ഒരു ഉമ്മരപ്പടിയും ഒക്കെ ഉണ്ടാക്കി, അതിനൊരു പൂമുഖം, അതിന് എൻട്രൻസ് വലിയൊരു ആർച്ചു, ഈ സ്തൂപം പോലെയൊക്കെ ഉള്ളതായ ഒരു ആർച്ച്. അപ്പൊ ഈ സ്തംഭ മണ്ഡപത്തെ പറ്റി പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നു, അത് ന്യായം വിധിക്കേണ്ടതിന് ആസ്ഥാന മണ്ഡപമായിട്ട് ഒരു സിംഹാസന മണ്ഡപം പണിതു, അതിനാസകലം ദേവദാരിപ്പാലവും കൊണ്ട് അടിച്ചിട്ടിട്ടു. ഇതിന്റെ പണി പോലെ തന്നെ അവൻ മണ്ഡപത്തിനപ്പുറം മറ്റേ പ്രാകാരത്തിൽ അവൻ തനിക്ക് വസിപ്പാനുള്ള അരമന പണിതു. ശലോമോൻ പരിഗ്രഹിച്ചിരുന്ന ഫറവോന്റെ മകൾക്കും അവൻ ഈ മണ്ഡപം പോലെയുള്ള ഒരു അരമന പണിതു. അപ്പൊ രണ്ട് ഈ ലെബാനോൻ വനഗൃഹത്തിനകത്ത് രണ്ടെണ്ണം, ഒന്ന് സ്തംഭ മണ്ഡപം, മറ്റേത് തനിക്ക് താമസിക്കാനുള്ള വീട്, തന്റെ സ്വന്തം അരമന. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്നിട്ട് ഫറവോന്റെ മകളായിരുന്നു തന്റെ ഭാര്യയ്ക്ക് പണിയാനുള്ള, ഭാര്യയ്ക്ക് താമസിക്കാനിട്ടിട്ടുള്ള ഒരു അരമനയും കൂടെ പണിതു. അപ്പം പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ ഭിത്തിയും ഇതിന്റെ എല്ലാം പാനൽ ചെയ്തിട്ടുണ്ട് ദേവദാരു കൊണ്ട്, അതുപോലെ ഫ്ലോറും ദേവദാരു കൊണ്ടാണ് തട്ടിട്ട് പാനൽ ചെയ്തത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പറയുന്നത് മുഴുവനും പണിയുടെ വിവരങ്ങളാണ്. ഈ കെട്ടിടങ്ങളൊക്കെ അടിസ്ഥാന കല്ല് മുതൽ ഉത്തരം വെക്കുന്ന കല്ല് വരെയുള്ള അത്രയും ആ ഭിത്തി മുഴുവനും പണിതത് വളരെ അകവും പുറവും ചെത്തിമിനുക്കിയ വിശേഷപ്പെട്ട, അതായത് ക്വാറിയിൽ വെച്ച് തന്നെ ചെത്തിമിനുക്കിയ കല്ലുകൊണ്ട് ഏറ്റവും മനോഹരവും കോസ്റ്റ്ലിയും ഒക്കെ ആയിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങുകളുടെ എല്ലാം ഭിത്തികൾ പണിതത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അതിൻ്റെ തോതെല്ലാം വെട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അടിസ്ഥാനം 10 മുഴവും 8 മുഴവുമുള്ള വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ആയിരുന്നു. അതായത് നമ്മൾ തറ കെട്ടുന്ന ആ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, തറ കെട്ടിയിട്ട് അതിൻ്റെ പുറത്താണല്ലോ ബിൽഡിംഗ് ഉണ്ട്. അപ്പം അതിൻ്റെ ആ അടിസ്ഥാനം എന്ന് പറയുന്നതും അതിൻ്റെ നീളം 10 മുഴവും വീതി 5 മുഴവും, അതായത് 4 മീറ്ററും 3.5 മീറ്ററും വെച്ച് അതും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറഭാഗം നല്ല കല്ലുകളൊക്കെ പതിപ്പിച്ച് അവിടവും വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ദേവാലയത്തിലെ മണ്ഡപത്തിനുള്ളതുപോലെ ഇവിടെയും ദേവാലയം പണിതപ്പം അതിന് നമ്മൾ പഠിച്ചായിരുന്നു 3 ലെയർ കല്ലുകൊണ്ട് പണിതിട്ട് പിന്നെ 1 ലെയർ ദേവദാരു കൊണ്ടും കൂടെ പണി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം, അതായത് ആ തറ കെട്ടുക എന്ന് പറയുന്ന ആ ഭാഗം, അപ്പം അതും ഈ ദേവാലയത്തിന് ചെയ്തതുപോലെ തന്നെ ഇതിനും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത്രയുമാണ് ആ ബിൽഡിങ്ങിന്റെ കാര്യം പറയുന്നത്. ഇനി നമ്മൾ വേഴ്സ് 13 വായിക്കുമ്പോൾ, അപ്പം ഇത് അരമനയും അരമനയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതായ ഗൃഹങ്ങളുടെയും പണി, ഒരു ലെബാനോൻ വനഗൃഹം, അതിനകത്ത് സ്തംഭ മണ്ഡവും ശലോമോന് താമസിക്കാനുള്ള അരമനയും, അതിനോട് ചേർന്ന് ശലോമോന്റെ ഭാര്യയായ ഫറവോൻ രാജാവിന്റെ മകളായ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളതായ പ്രത്യേക ഗൃഹവും പണിതു. അത് ദേവദാരു കൊണ്ടാണ് പണിതത് എന്നും പറഞ്ഞു. ഇനി 13 മുതൽ 47 വരെയുള്ളതായ ഭാഗത്ത് പറയുന്നത് വീണ്ടും ദേവാലയത്തിലേക്ക് പോവുക, അരമനയുടെ പണി കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ പണിത പ്രത്യേകമായിട്ട് പണിത കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ വായിക്കാം, ശലോമോൻ രാജാവ് സോരിൽ നിന്ന് ഹീറാം എന്നൊരുവനെ വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിൽ ഒരു വിധവയുടെ മകനായിരുന്നു. അവന്റെ അപ്പനോ സോറിയനായ ഒരു മൂശാരി അത്രേ. അപ്പം ഇവിടെ ഈ ദേവാലയ ഉപകരണങ്ങൾ പണിയുന്നതിനെ പറ്റി ദാവീദ് 2 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് ഇതിനകത്ത് ഉപകരണങ്ങളൊക്കെ അയൺ ഇരുമ്പ് കൊണ്ട് പണിതതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുറപ്പാടിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബസലേൽ എന്ന് പറയുന്ന ആളിനെ യഹോവയായ ദൈവം തന്നെ ഈ തന്റെ ദേവാലയത്തിലെ സമാഗമന കൂടാരത്തിലെ സാധനങ്ങൾ ഉപകരണങ്ങൾ പണിയുന്നതിന് വേണ്ടി നിയോഗിക്കുന്നതിനായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അപ്പം രണ്ട് ദിനവൃത്താന്തം പുസ്തകം നാലാം അധ്യായത്തിൽ ഇതേ കാര്യങ്ങൾ തന്നെ, വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വായിക്കാൻ ഒക്കും. ഈ ഉപകരണങ്ങളെല്ലാം പണിതതിന്റെ കാര്യം. പിന്നെ ഹിറാമിനെ പറ്റി പറയുന്നത് സോറിയനായ, സോറിയൻ എന്ന് പറയുമ്പോൾ ലെബനോണിയാണ്, സോർ സീദോൺ എന്ന് പറയുന്ന ആ ടൗണുകളൊക്കെ ലെബാനോൺ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം അദ്ദേഹം ലെബനോണിയാണ് ഈ ഹിറാം എന്ന് പറയുന്ന ഒരു മൂച്ച ഒരു പണി, അതായത് ഈ വാർക്കുന്ന പണികൾ ചെയ്യുന്ന താമ്രവും അല്ലെ സ്വർണവും വെള്ളി അങ്ങനെ കൊണ്ടുള്ള പണി ചെയ്യുന്നവരെ നമ്മൾ മൂശാരി എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഒരു പണികാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മാതാവ് ഒരു ഇസ്രായേലിയ സ്ത്രീ ആയിരുന്നു, നഫ്താലി ഗോത്രക്കാരിയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിറാം എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ ഒരു അടുപ്പം ഈ ദേവാലയത്തോട്, യെരുശലേം ദേവാലയത്തോട്, അവിടെ യഹൂദ്യ ആരാധന രീതികളോട് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഗ്രഹിക്കാൻ. ഏതായാലും അദ്ദേഹം വലിയ സമർത്ഥൻ, ജ്ഞാനവും ബുദ്ധിയും സാമർത്ഥ്യവും തികഞ്ഞവനായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഈ ഇദ്ദേഹമാണ് ഇനി ആലയത്തിലെ പണികളെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു പോകാം. കാരണം ദേവാലയത്തിന്റെ പണിയും അതിനോട് ചേർന്ന സ്വർണ്ണപ്പണികളൊക്കെ ഇതിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. കഴിഞ്ഞ ആറാം അധ്യായത്തിൽ പഠിച്ച ദേവാലയത്തിന്റെ നിർമ്മിതി, അതിന്റെ നീളം 60, ദേവാലയത്തിന്റെ നീളം 60 മുഴവും വീതി 20 മുഴവും ഉയരം 30 മുഴവുമായിരുന്നു. അതിന്റെ ആദ്യ ഏറ്റവും പുറകുവശത്തായിട്ട് കാണുന്നത് അന്തർ മന്ദിരമായിരുന്നു. അത് 20 മുഴം നീളത്തിൽ, അതായത് മൊത്തം 60 മുഴം ഉണ്ടെങ്കിൽ 20 മുഴം നീളം ഭാഗം അന്തർ മന്ദിരത്തിന്റെയാണ്. അതായത് നമ്മളുടെ ദേവാലയവും യെരുശലേം ദേവാലയത്തിന്റെ മാതൃക, സോറി, യഹൂദ്യന്മാരുടെ ദേവാലയത്തിന്റെ മാതൃകയിലാണ് പണിതിരിക്കുന്നത്. അപ്പം മദ്ബഹ എന്ന് പറയുന്നതായിരിക്കും അന്തർ മന്ദിരം എന്നുള്ളത്. അപ്പൊ ഈ അന്തർ മന്ദിരത്തിന്റെ അകവശം ദേവദാരു കൊണ്ട് പണിതിരുന്നു. അത് മുഴുവനും തങ്കം കൊണ്ട് തന്നെയാണ് പൊതിഞ്ഞിരുന്നത്. അന്തർ മന്ദിരത്തിന്റെ ഫ്ലോറ് മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ ആറാം അധ്യായത്തിൽ കണ്ടത്. ഈ അന്തർ മന്ദിരത്തിൽ പ്രധാനമായിട്ടും വെച്ചിരുന്നത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ആയിരുന്നു. മോശയ്ക്ക് ലഭിച്ച കൽപ്പലകളിൽ വെച്ചിരുന്ന ദൈവത്തിന്റെ പെട്ടകമായിരുന്നു ഈ അന്തർ മന്ദിരത്തിൽ വെച്ചിരുന്നത്. പിന്നെ ഏറ്റവും പുറകുവശത്താണ് ഈ അന്തർ മന്ദിരം, നമ്മുടെ മദ്ബഹ പോലെ തന്നെ. അപ്പൊ അത് അന്തർ മന്ദിരം കഴിഞ്ഞിട്ട് പിന്നെ മന്ദിരമാണ്. ഈ മന്ദിരവും അന്തർ മന്ദിരവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങല എന്ന് പറയുന്നതും പൊന്നിൽ തീർത്ത ചങ്ങലയായിരുന്നു. അപ്പൊ അന്തർ മന്ദിരത്തിന്റെ പുറവശം എന്ന് പറയുന്നത് ഈ മന്ദിരത്തിന്റെ അകവശത്തുനിന്നാ തന്നെ നമുക്ക് കാണുന്നത്, അതിന്റെ പുറംവശവും പൊന്നുകൊണ്ട് അവിടെ. അന്തർ മന്ദിരത്തിന്റെ അകവശം തങ്കം കൊണ്ട് പൊതിഞ്ഞു, പുറംവശം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പിന്നെ അവിടെ ഒരു ഈ നിയമപ്പെട്ടകം കൂടാതെ ധൂപപീഠമുണ്ടായിരുന്നു. അതും ദേവദാരു കൊണ്ട് പൊതിഞ്ഞിട്ട് പൊന്നും അതിൽ പൊതിഞ്ഞിരുന്നു. ദേവദാരുവും പൊതിഞ്ഞിട്ട് അതിന്റെ മേളിൽ പൊന്നും ഉണ്ടായിരുന്നു. അവിടെ കെരൂബുകളെ വെച്ചിരുന്നു. ആ കെരൂബുകൾ പണിതിരുന്നത് ഒലിവ് കൊണ്ടാണ്, ദേവദാരു കൊണ്ടല്ല, ഒലിവ് കൊണ്ടായിരുന്നു. ആ കെരൂബുകളെയും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു. പിന്നെ ആ ചിറകുകളുടെ നീളമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അന്തർ മന്ദിരത്തിന്റെ ഡോർ എന്ന് പറയുന്നത് വീണ്ടും ഒലിവ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ആ അതിന്റെ കുറുമ്പടി, അതായത് ആ കട്ടളപ്പടി, ഈ ഡോറ് പണിതിരുന്ന നാലു വശമുള്ള കട്ടളപ്പടികളുടെ വീതി ആ മെയിൻ ഭിത്തിയുടെ, അന്തർ മന്ദിരത്തിന്റെ ഭിത്തിയുടെ 1.5% വലിപ്പമുള്ളതായിരുന്നു എന്ന് പറയുന്നു. ഈ ഡോർ ഒലിവ് കൊണ്ട് തന്നെ, കട്ടളപ്പടിയും ഒലിവ് കൊണ്ടാണ് പണിതിരുന്നത്. അതിനുള്ളതായ ഡോറ് രണ്ട് പാളികൾ, ഒറ്റപ്പാളി കഥ കൊണ്ട് അതല്ല, നമ്മൾ രണ്ട് പാളി കഥകളായിരുന്നു അന്തർ മന്ദിരത്തിന് ഉണ്ടായിരുന്നത്. ആ കഥകളില് കെരൂപും ഈന്തപ്പനയും വിടർന്ന പുഷ്പയും ഉടൻ വർക്കുകൾ ചെയ്തിരുന്നു. അതിലുണ്ടായിരുന്ന രൂപങ്ങൾ കെരൂപും ഈന്തപ്പനയും വിടർന്ന പുഷ്പവുമായിരുന്നു. ആ ഡോറിന്റെ ഈ വർക്കുകളിലും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു എന്ന് ഇത്രയുമാണ് നമ്മൾ അന്തർ മന്ദിരത്തിൻ്റെതായിട്ട് കണ്ടത്. പിന്നെ അതിന്റെ അത് കഴിഞ്ഞിട്ട് വരുന്നത് മന്ദിരമാണ്. ഈ മന്ദിരത്തിന്റെ അളവെന്ന് പറയുന്നത്, അതായത് 60 ഉണ്ടെങ്കിൽ 20 നീളം അന്തർ മന്ദിരത്തിന് പോയി, ബാക്കി 40 നീളവും മുഴം നീളവും 20 മുഴം മറ്റേ ഉയരവും വീതിയെല്ലാം സെയിം തന്നെ. അതാണ് മന്ദിരത്തിന്റെ ഭാഗം. ഇനി ഈ മന്ദിരത്തിന്റെയും ഈ അന്തർ മന്ദിരത്തിനും തമ്മിൽ ഒത്തിരി സാമ്യമുള്ള ചില പണികളുണ്ട്. അതായത് കല്ല് കാണാനേ ഇല്ലായിരുന്നു. രണ്ടിന്റെയും ഭിത്തി, മന്ദിരത്തിന്റെയും ഭിത്തി മുഴുവനും ദേവദാരു കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. പിന്നെ ഈ മന്ദിരത്തിന്റെ അകവശം പൊന്നുകൊണ്ട് പൊതിഞ്ഞ, മറ്റതിന്റെ അകവശം തങ്കം കൊണ്ട്, ഇതിന്റെ പൊന്നുകൊണ്ടാ പൊതിഞ്ഞിരുന്നത്. പിന്നെ ചുവരുകളിലൊക്കെ കരൂപ, വിടർന്ന പുഷ്പം, ഈന്തപ്പന എന്നിങ്ങനെയുള്ളതായ ഉടൻ വർക്കുകൾ ചെയ്തിരുന്നു. ഫ്ലോറ് പൊന്നുകൊണ്ടാണ് പൊതിഞ്ഞിരുന്നത്. കട്ടള ഒലിവ് കൊണ്ടായിരുന്നു. പിന്നെ ഡോറയിലും ഈ വുഡൻ വർക്കുകളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടിനും ഒരുപോലെ കിളിവാതിലുകൾ, മൂന്ന് ലെയറിലുള്ള കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. പിന്നെ മന്ദിരത്തിന്റെ ഭിത്തിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതില് ആ മന്ദിരത്തിന്റെ, അന്തർമന്ദിരത്തിന്റെ അല്ല, മന്ദിരത്തിന്റെ ഭിത്തിയില് വിശുദ്ധ സ്ഥലം, മന്ദിരം എന്ന് പറയുന്ന വിശുദ്ധ സ്ഥലം, അതിന്റെ ഭിത്തിയില് ഈ കുമിഴികള്, ഇങ്ങനെ മുട്ടുമുട്ട് പോലുള്ള ദേവദാരു കുമിഴികൾ ആ ഭിത്തിയില്, ഈ ദേവദാരു പണിയെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കട്ടിളകളൊക്കെ മറ്റേതിനെ കളിച്ചിട്ടുടെ വലുതായിരുന്നു. മറ്റേ 1/5 ഓഫ് ഭിത്തിയുടെ വലിപ്പമായിരുന്നു കട്ടിളയ്ക്ക്. ഇവിടുത്തെ ഭിത്തിയുടെ ആണ് 1/4 ആണ് ഈ ഇച്ചിരൂടെ വലുതായിട്ടുള്ളതായ കട്ടിളകൾ നമ്മൾ കാണുന്നുണ്ട് ഈ മന്ദിരത്തിൽ. പിന്നെ ഡോർസ് എന്ന് പറയുന്ന അവിടെ ഡോർസ് ഒലീവ് കൊണ്ടാണ് പണിതതെങ്കിൽ ഇവിടെ സരള മരണം കൊണ്ടാണ്. ആ ഇവിടുത്തെ ഡോർസ് ഒലീവ് കൊണ്ടാണ് അന്തർമന്ദിരത്തിലെ പണിതിരുന്നത്, മന്ദിരത്തിലേത് സരളമരം കൊണ്ട് പണിതിരുന്നു. പിന്നെ ഇവിടെയും ഡോറ് രണ്ടു പാളി ആയിരുന്നു, അതാണ് അന്തർമന്ദിരവും മന്ദിരവും. പിന്നെ അടുത്ത പോർഷൻ പണിതത് പുറവാരമായിരുന്നു. പുറവാരം എന്ന് പറയുന്നത് ഈ മൊത്തം അന്തർമന്ദിരത്തിനും മന്ദിരത്തിനും ചുറ്റുപാടും ഒരു പുറവാരം പണിത്, ചുറ്റും ഇങ്ങനെ. എന്നിട്ട് ആ ചുറ്റും പണിത അതെന്ന് പറയുന്നത് ഇത്രയും ഉയരമുള്ളതാണ്, 30 മുഴം ഉയരമുള്ളതായ ആ ബിൽഡിങ്ങിൽ മൂന്ന് ലെയറായിട്ട്, മൂന്ന് തട്ടുകളായിട്ട് അല്ലെ, മൂന്ന് സ്റ്റോറീസ് ആയിട്ട് മൂന്ന് പുറവാരങ്ങൾ ഇങ്ങനെ പണിതു. അതിലേറ്റവും താഴത്തേതിന് കുറഞ്ഞ വീതിയേ ഉള്ളൂ, 5 മുഴം എന്ന് പറയുമ്പോൾ 2.2 മീറ്റർ. മറ്റേ രണ്ടാമത് വരുന്നതിന് 6 മുഴം വീതി, മൂന്നാമത് വരുന്നതിന് 7 മുഴം വീതി. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഈ കാര്യങ്ങൾ, ഇതിനകത്തെ ഉപകരണങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പ്രീസ്റ്റുകൾക്ക്, പുരോഹിതന്മാർക്കും മഹാപുരോഹിതനും ഒക്കെ താമസിക്കുവാനും ഒക്കെ ഉള്ളത് അതിന്റെ ചുറ്റുമുള്ള ഈ പുറവാരം. അപ്പം ഒന്ന് അന്തർമന്ദിരം, രണ്ട് മന്ദിരം, പിന്നെ ചുറ്റുപാടും പുറവാരം. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ മുൻവശമ മന്ദിരത്തിന്റെ ഏറ്റവും മുഖവശം, അത് നമ്മൾ ഇപ്പോഴും കണ്ടു, മുഖമണ്ഡപം പണിതു എന്ന് പറഞ്ഞു. മുഖമണ്ഡപം മുൻവശമിലെ ആർച്ചോടുകൂടി അതിനെ സ്തംഭങ്ങളൊക്കെ പണിയുന്ന കാര്യം ഇനി ഇപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്. ആ മുഖമണ്ഡപത്തിന് 20 മുഴം നീളവും 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതാണ് നാലാമത് ഭാഗം എന്ന് പറയുന്നത്. 5 എന്ന് പറയുന്ന പ്രാകാരം ഉള്ളതായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രാകാരം തന്നെ രണ്ടെണ്ണം ഉണ്ട്, പുറത്തെ പ്രാകാരവും അകത്തെ പ്രാകാരവും. ഈ എരിശലേം ദേവാലയത്തിന്റെ ഇമേജ് ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ എല്ലാവർക്കും കാണാവുന്നതാണ്. പുറത്തൊരു പ്രാകാരം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഈ വലിയ ഭിത്തികൾക്ക് അകത്തായിട്ട് ഒരു പ്രാകാരം ഉണ്ട്. അപ്പൊ അത് പണിതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ലെയർ ദേവാലയം പണിത് പറഞ്ഞ മൂന്ന് ലെയർ പിന്നെ കല്ലുകൊണ്ട് പണിത്, ചൊരു ലെയർ ദേവദാരു കൊണ്ട് പണിതാണ്. ഇതിലെ പുറത്തെ പ്രാകാരത്തിലാണ് പുറജാതികൾ വന്ന് ആരാധനയിൽ നിൽക്കുന്നത്. അകത്തെ പ്രാകാരത്തിൽ യഹൂദന്മാർ തന്നെ ആരാധനയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ദേവാലയത്തെ പറ്റി പറഞ്ഞത്, പഠിച്ചത്. കഴിഞ്ഞ കാലത്ത് അത് ഞാനിപ്പോൾ പെട്ടെന്നൊന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേഴ്സ് 15 പോകാം. പിന്നെ ഒരു മൂശാരിയത്രെ അവൻ താമ്രം കൊണ്ട് സകലവിധ പണിയും ചെയ്യുവാൻ തക്കവണ്ണം ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉള്ളവനായിരുന്നു. അവൻ സലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നു, അവൻ കൽപ്പിച്ച പണിയൊക്കെയും തീർത്തു. അവൻ പണിത് തീർത്ത പണിയെപ്പറ്റിയാണ് ഇനി പറയുന്നത്. അവൻ രണ്ട് താമ്ര സ്തംഭം ഉണ്ടാക്കി, ഓരോന്നിന് 18 മുഴം ഉയരവും 12 മുഴം ചുറ്റളവും ഉണ്ടായിരുന്നു. സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെപ്പാൻ അവൻ താമ്രം കൊണ്ട് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പറയുകയാണ്. ആ അളവുകളെല്ലാം കൃത്യമായിട്ട്, സ്തംഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് തൂണുകളാണ് ഉദ്ദേശിക്കുന്നത്. താമ്രം എന്ന് പറയുമ്പോൾ അത് പിത്തള കൊണ്ടുള്ളതായ താമ്രപ്പണികൾ ചെയ്യുന്നതായിട്ട് ഉള്ള ആളാണ് ഹീറാം എന്ന് പറയുന്നത്. ഇത് തന്നെ ഈ ഹീറാമിനെ പറ്റി തന്നെ നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഹുറാം എന്ന് പറയാം ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ടും ഒരാൾ തന്നെയാണ്, ഹീറാം എന്നും ഹുറാം എന്നും. ഏതായാലും പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇവിടെ 6 കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ ഹീറാം എന്ന് പറയുന്ന ആള് 6 കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് രണ്ട് താമ്ര സ്തംഭങ്ങൾ, രണ്ട് പിത്തളയിൽ തീർത്ത് ബ്രോൺസിൽ തീർത്ത് രണ്ട് സ്തൂപങ്ങൾ, രണ്ട് തൂണുകൾ. അതിൽ 18 മുഴം നീളവും, അതായത് 8 മീറ്റർ നീളവും 5.3 മീറ്റർ ചുറ്റളവും ഉള്ളതായിട്ടുള്ള ആ പില്ലറുകൾ സ്തംഭങ്ങളാ പണിയുന്നത്. അതിൻ്റെ മേളില് അതിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് പോതിക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ആ എൻഡില് അതിങ്ങനെ താമര വിരിഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു അതിൻ്റെ അഗ്രഭാഗം പണിത് വെച്ചത്, ഭംഗിയായിട്ട് പണിത് വെച്ചിരുന്നത്. ആ താമരയുടെ ആ ഭാഗത്തിന് തന്നെ 5 മുഴം ഉയരം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. ആ അഗ്രഭാഗത്ത് പുതിയ എന്ന് പറയുന്ന കവർ ടോപ്പ് പാർട്ടിന് മേലെ അവർ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. താമ്രം ബ്രോൺസ് കൊണ്ട് തന്നെ ഉള്ളതായ വർക്ക്, അത് വിചിത്രപ്പണി എന്ന് പറയുന്നു. അതായത് വലപ്പണി, വല പോലെയുള്ള വിചിത്രപ്പണിയും മാലയും പണിതു. അപ്പൊ അത് ഇങ്ങനെ വുഡൻ വർക്ക്, സോറി, ഈ താമ്രത്തേൽ ചെയ്യുന്ന മെറ്റൽ വർക്കുകളാണ്. വലകൾ പോലെയും അതുപോലെ തന്നെ മാല പോലെയും ഉണ്ടായിരുന്നു. അങ്ങനെ 7 വർക്കുകൾ അതിന്റെ അതിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതിന് ഒരു ഒരു കവർ പോലെ, അതിന് പൊമിഗ്രനേറ്റ്സ്, മാതള നാരകത്തിന്റെ പഴം കൊണ്ട് മാതള നാരങ്ങ പോലുള്ള ആ ഷേപ്പിൽ അതിന്റെ അഗ്രം ആ ലോട്ടസ് ഒന്ന് കവർ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു രീതിയിലാണ് അത് പണിത് വെച്ചിരുന്നത്. ആ മാതള നാരങ്ങ ഷേപ്പ് ഏകദേശം 100 ഒരു 100 ഒരു ലെയറിൽ, അപ്പൊ 2 ലെയറിലൂടെ ആകുമ്പോൾ 200 ഷേപ്പ്സ് ഈ ലോട്ടസ് പോലെ പണിത് വെച്ചിരിക്കുന്ന സ്തംഭത്തിന്റെ ആഗ്രത്തിലെ കവർ ചെയ്യപ്പെടുന്ന പോലെ പൊമിഗ്രനേറ്റ്സ് കൊണ്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് സ്തംഭങ്ങളിലും രണ്ട് പില്ലറുകളിലൂടെ ആകുമ്പോൾ 400 മാതള നാരങ്ങയുടെ ഷേപ്പ് അദ്ദേഹം അതിൽ പണിത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഈ മന്ദിരത്തിന്റെ മണ്ഡപ വാതിക്കൽ എൻട്രൻസിൽ കൊണ്ടാണ് ഈ രണ്ട് സ്തൂപങ്ങളും ഈ രണ്ട് സ്തംഭങ്ങളും വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ രണ്ട് സ്തംഭങ്ങൾക്കും പേരിടുന്നുണ്ട് ശലോമോൻ. റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നതിന് യാഖീൻ എന്നും ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കുന്നതിന് ബോവാസ് എന്നും പേരിടുന്നു. ഇത് ആളുകളുടെ പേരല്ല, ഇത് ശരിക്കും യാഖീൻ എന്ന് പറഞ്ഞാൽ ഗോഡ് എസ്റ്റാബ്ലിഷസ് എന്നാണ് അതിന്റെ അർത്ഥം. ബോവാസ് എന്ന് പറഞ്ഞാൽ ഗോഡ് സ്ട്രെങ്ത്. അത് രണ്ടുമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്തംഭങ്ങളിലൂടെ ശലോമോൻ പ്രതിനിധാ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് യഹോവയെ തന്നെയാണ്, ദൈവത്തിന്റെ ശക്തിയെയും. അപ്പം യഹോവ ഇസ്രായേലിയരുടെ കൂടെ പകൽ സമയത്ത് മേഘസ്തംഭമായിട്ടും രാത്രിയിൽ അഗ്നി തൂണായിട്ടും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് തൂണുകളും യഹോവയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതിനായിട്ടാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പിന്നീട് അതാ അത്രയും ആദ്യത്തെ പണി, രണ്ട് സ്തംഭങ്ങൾ. രണ്ടാമത് 23 വേഴ്സിൽ അവൻ ഒരു കടൽ വാർത്തുണ്ടാക്കി എന്ന് പറയുന്നു. പിന്നീട് കടലിനെ പറ്റിയുള്ളത്, കടൽ എന്ന് പറയുന്ന ഒരു ടാങ്കാണ്, ഒരു വലിയ വാട്ടർ ടാങ്ക്. അപ്പൊ അതിനെപ്പറ്റി പറയും പഠിക്കുമ്പോ ഇത് യഹോവയുടെ കൽപ്പന പ്രകാരമാണ് യഥാർത്ഥത്തിൽ ശലോമോൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പുറപ്പാടിന്റെ പുസ്തകം 30 31 അധ്യായത്തിലും ഈ ബലി അർപ്പിക്കേണ്ട വിധത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് മോശയോടെ യഹോവയായ ദൈവം പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. പുറപ്പാടിന്റെ പുസ്തകം 25 അധ്യായത്തിലുണ്ട് വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം താമ്രത്തൊട്ടി എന്നൊക്കെ പറഞ്ഞുണ്ട്. അതുപോലെ തന്നെ സെക്രിയാ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായത്തിലും ഒരു ഉറവ് ഉണ്ടെന്ന് പറയും. ഇപ്പം ഈ രണ്ട് ദിന വൃത്താന്തം പിന്നെ ഞാൻ പറഞ്ഞു, അതിനകത്ത് ഫുള്ള് രണ്ട് ദിന വൃത്താന്തം 4 അധ്യായം ഈ സെയിം പണികളെ പറ്റിയൊക്കെ കാണാം. അപ്പം കടൽ എന്ന് പറയുന്ന ഈ വാട്ടർ ടാങ്കിനെ പറ്റിയൊക്കെ നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാം. അതും ഈ പിത്തളയിൽ തന്നെ വൃത്താകൃതത്തിൽ വാർത്തെടുക്കുക ചെയ്യുന്നു. വലിയ വാട്ടർ ടാങ്ക്, അതിന്റെ ഉയരം 5 മുഴം, വ്യാസം 10 മുഴം, അതിന്റെ ചുറ്റളവ് എടുത്താല് 30 മുഴം, അതായത് 2.2 മീറ്റർ ഉയരം, 4.4 മീറ്റർ വ്യാസം, 13.2 അതിന്റെ ചുറ്റളവായിട്ട് വരും. അപ്പൊ ഈ 30 മുഴത്തിൽ ഓരോ മുഴത്തിനും അതിൽ താമ്രം കൊണ്ട് തന്നെ വീണ്ടും വർക്കുണ്ട്. കുമിഴികൾ, അതായത് മുട്ടുമുട്ട് പോലെയുള്ള ഭംഗിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, രണ്ട് നിരയിൽ 10 വീതം കുമിഴകൾ ഓരോ മുഴത്തിനും വെച്ച്, അങ്ങനെ 30 മുഴത്തിനും 10 വീതം കുമിഴകൾ രണ്ട് നിരത്തിൽ 5 വഞ്ചും വെച്ച് ഉണ്ടാക്കിയിരുന്നതായിട്ട് വായിക്കുന്നുണ്ട്. ഇനി ഈ ടാങ്ക് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത് കാലുകൾ, അതിന്റെ ആ ടാങ്ക് ഏതൊരു എന്തിയല്ല വെച്ചിരുന്നത്, ആ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ കാളകളാ, കാളകളെ രൂപം ഉണ്ടാക്കി അതിന്മേൽ വെച്ചിരുന്ന, അതായത് 12 കാളകള്, 3 കാളകള് വീതം 4 ഡയറക്ഷനിലും, അതാ കാലുകൾ, 3 കാലുകൾ, 3 കാളകളെ ഒന്ന് ചേർക്കുന്നത് ആ ഒരു കാല്, അങ്ങനെ 4 എണ്ണം. അപ്പം ഈ 4 ഡയറക്ഷനിലും വെച്ച് 12 കാളകളുടെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ആ കാളകളാണെങ്കിൽ ഫ്രണ്ട് സൈഡ് അവയുടെ മുഖം പുറത്തോട്ടിരിക്കുന്നത്, അതിന്റെ പുറകുവശമെല്ലാം അകത്തോട്ടിരിക്കുന്ന പോലെ ആണ് കാളകളെ വെച്ചിരുന്നത്. എന്നിട്ട് അത് വാർത്തുണ്ടാക്കിയിട്ട് അതിന്റെ പുറത്താണ് ഈ കടൽ വെച്ചിരിക്കുന്നത്. കടൽ എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് വെച്ചിരുന്നത്. ഇനി ആ ടാങ്കിന്റെ ഏറ്റവും അറ്റത്തെ കനം എന്ന് പറയുന്ന നല്ല വലിയ ടാങ്കാണ്, 4 വിരൽ കനം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 75 മില്ലിമീറ്ററോളം വരും. അതിന്റെ ആ പാനപാത്രം പോലെയുള്ള എൻഡാണെന്നാണ് പറയുന്നത്. അപ്പം ഷേപ്പാണെങ്കിൽ ആ ടാങ്കിന്റെ ഷേപ്പ് വീണ്ടും ഈ ലോട്ടസ് പോലെ തന്നെയാണെന്ന് പറയും. നമ്മൾ ഈ നാട്ടിലൊക്കെ കാണാം ഇപ്പൊ ചിലരുടെയൊക്കെ വീട് മുറ്റത്ത് ഇങ്ങനെ ഇത് വാർത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ലോട്ടസ് ഷേപ്പിൽ ഇത്രയും വലിയ ഒരു വാട്ടർ ടാങ്ക് വാർത്തു വെച്ചു. അതിനകത്ത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും പറയുന്നുണ്ട്, 2000 ബത്ത് വെള്ളം എന്നാ പറയുന്നത്. അപ്പൊ അത് ഏകദേശം 40,000 ലിറ്റർ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 40,000 ലിറ്റർ വെള്ളം കൊള്ളുന്നതായിട്ട് പറയുന്നു. അതാണ് രണ്ടാമത്തെ പണി. നമുക്ക് മൂന്നാമത്തെ പണി 27-ാമത്തെ വാക്യത്തില്, അവൻ താമ്പ്രം കൊണ്ട് 10 പീഠം ഉണ്ടാക്കി, ഓരോ പീഠത്തിന് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവും ഉണ്ടായിരുന്നു. പിന്നീട് പറയുന്ന ആ പീഠത്തെ പറ്റി, അപ്പൊ ഞാനത് മുഴുവൻ ഇങ്ങനെ വായിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ വായിക്കാവുന്നതേ ഉള്ളൂ. ഈ മൂന്നാമത്തെ പണി പീഠങ്ങളെ, പീഠങ്ങൾ പറയുന്ന അതായത് നീളം ഞാൻ പറഞ്ഞ 1.8 മീറ്റർ നീളം വരും, എല്ലാം വീതിയും 1.8 വരും, 1.3 ഉയരവും വരും. അപ്പൊ അത്രയും ഉള്ളതായ പീഠങ്ങൾ, പീഠങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൃത്താകൃതിയിലുള്ളതാണ്. എന്നിട്ട് അതിനെ ചട്ടപ്പലകയ്ക്കകത്ത് വെച്ച്, അതായത് പീഠമുണ്ടാക്കിയിട്ട് ഈ തടി കൊണ്ടുള്ളതായ ആ ഒരു ചട്ടത്തിനകത്ത് ആ പീഠം ഇറക്കി വെച്ചിരുന്നു എന്നാണ് വായിക്കുന്നേ. അപ്പൊ ആ ചട്ടം ഇങ്ങനെ ചട്ടം ഉണ്ടാക്കി അതേലും വീണ്ടും വുഡൻ വർക്ക് പറയുന്നുണ്ട്. സിംഹവും കാളയും കെരൂബിന്റെയും ഒക്കെ പണികള് ആ തടിയേല് വെച്ചിട്ടുണ്ട്. ആ തടികൾ ഇങ്ങനെ ചട്ടത്തിനകത്തിട്ട് ആ അതിനകത്തോട്ടാണ് ഈ പീഠം ഇറക്കി വെച്ചിരുന്നതെന്ന് പറയുന്നു. അപ്പം ഇനിയും ഈ ചട്ടത്തിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ 4 ചക്രമുണ്ട്. ഈ ചക്രം വെച്ചിട്ട് പിന്നെ ഒരു ആക്സിൽ ഒരു അച്ചുതണ്ടുകൊണ്ട് ഈ ഇതുമായിട്ട് ഈ പീഠവുമായിട്ട് ഇതിനെ ബന്ധിച്ചിട്ടുമുണ്ട്. ചക്രവും ഉണ്ട്, അതുപോലെ തന്നെ ആക്സിലും ഉണ്ട്. ഇത് രണ്ടും പിത്തള കൊണ്ട് തന്നെ പണിതിരിക്കുന്നതാണ്. അച്ചുതണ്ട് പീഠത്തോട് ബന്ധിച്ചിട്ടുണ്ട്. മറ്റേ ഈ ചക്രങ്ങളാണ് ഈ പലക കൊണ്ടുള്ള ചട്ടത്തോടുമാണ് ബന്ധിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ചക്രവും ഇവിടെ കാലുകളും ഉണ്ടായിരുന്നു. ഈ കാലുകളുടെയും പുറവശത്ത് ഈ വർക്ക് താമ്രത്തിൽ തന്നെയുള്ള തോരണപ്പണി എന്ന് പറയുന്നു. അപ്പൊ അതായത് അങ്ങനത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചക്രത്തിന്റെ ഉയരമൊക്കെ പറയുന്നുണ്ട്, 1.5 മുഴം ഉയരമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് രഥത്തിന്റെ ചക്രം പോലെയുള്ള അതേ ഷേപ്പിൽ തന്നെയാണ് ഈ താമ്രം കൊണ്ട്, അതിന്റെ അഴിയും നാഫിയും എല്ലാം ചക്രത്തിന്റെ ആ മുഴുവൻ പണിയും എല്ലാം താമ്രം കൊണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പീഠത്തിന്റെ കാര്യം പറയുന്ന പീഠത്തിന്റെ ടോപ്പിൽ ഇങ്ങനെ അത് വളയം വെച്ചിട്ടുണ്ടായിരുന്നു. പീഠത്തിന്റെ ഏറ്റവും അഗ്രഭാഗത്ത് അതും 1.5 മുഴം ഉയരത്തിലുണ്ടായിരുന്നു. ആ വളയത്തേല് ഇതേപോലെ തന്നെ കെരൂബിന്റെയും സിംഹത്തിന്റെയും ഈന്തപ്പനയുടെയും ഒക്കെ തോരണപ്പണി, അതായത് കൊത്തുപണി, അതിന്റെ അഗ്രഭാഗത്ത് ആ പീഠത്തിന്റെ അഗ്രഭാഗത്തുള്ള ആ വളയത്തേല് വെച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പം മൊത്തം ഇത് പിത്തള കൊണ്ട് പണിതായിട്ട് പറയുന്നു. ഇപ്പൊ 27 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവനും ഈ പീഠത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കുക, ഒരു താമ്രം കൊണ്ടുള്ള ഒരു പീഠം, ഒരു റൗണ്ട് ഷേപ്പിലുള്ളത് ഒക്കെ ഉള്ളത്, അതെന്നിട്ടൊരു തടി കൊണ്ടുള്ള ചട്ടത്തിനകത്തോട്ട് ഇറക്കി വെച്ചിരുന്നു. ആ ചട്ടത്തേലുള്ള നല്ല പലകകളിലെല്ലാം നല്ല ധാരാളം പണികളൊക്കെയും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു തൊട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അത് പക്ഷെ വീണ്ടും വരുന്നുണ്ട്. നമുക്കത് അതായത് 30 മുതൽ 31 2 വാക്യങ്ങളുടെ തൊട്ടിയുടെ കാര്യവും കൂടെ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ പിന്നീട് കാണുന്നുണ്ട്, നമുക്ക് അന്നേരം അത് പറയാം. പിന്നീട് 38-ാമത്തെ അവൻ താമ്രം കൊണ്ട് 10 തൊട്ടിയും ഉണ്ടാക്കി. അപ്പൊ 4-ാമത്തെ താമ്രപ്പണി എന്ന് പറയുന്നത് ഈ തൊട്ടിയാ. അപ്പൊ ഈ തൊട്ടിയുടെ കാര്യം അതിന് തൊട്ട് മുമ്പ് പറയുന്നത്, അതായത് ഈ തൊട്ടി എന്ന് പറയുന്നതും ചട്ടക്കൂടിനകത്ത് തന്നെയാ വെച്ചിരുന്നത്. അതിന്റെ വ്യാസം എന്ന് പറയുന്നത് 1.5 മുഴം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ചട്ടക്കൂടിനകത്തോട്ടും പുറത്തോട്ടും കൂടെ അതിന് 2 മുഴം മൊത്തത്തിൽ 2 മുഴം നീളമുള്ള തൊട്ടിയായിരുന്നു. അതേലും ധാരാളം കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും സ്ക്വയറായിട്ടുള്ള ചട്ടപ്പലകയ്ക്കകത്താണ് ഈ തൊട്ടി എടുത്തു വെച്ചിരുന്നത് എന്ന് പറയുന്നു. ഇനി ആ തൊട്ടി എന്ന് പറയുന്ന ബേസനാ. ഈ ബേസനില് 4 മുഴം വ്യാസം ഉണ്ടായിരുന്നു. അതിനകത്ത് കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് 40 ബത്ത് വെള്ളം, അതായത് 800 ലിറ്റർ എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ഇത് തന്നെ സമാഗമന കൂടാരത്തിലും ഇതെല്ലാം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഓരോ പീഠം, അതായത് 10 പീഠം ഉണ്ടാക്കിയെങ്കിൽ ആ 10 പീഠത്തിന്റെയും പുറത്തായിട്ട് ഈ 10 തൊട്ടികളും അദ്ദേഹം വെച്ചു. അതായത് 5 പീഠവും അതിന്റെ മേളിലെ തൊട്ടിയും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ 5 എണ്ണം വെച്ചിരുന്നു. നാലാമത്തെ പണി തൊട്ടിയുടെ പണി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ വായിക്കുന്നുണ്ട് കടൽ, അതായത് ആ വാട്ടർ ടാങ്കിന്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിരിക്കുന്ന ഓരോ സ്ഥലവും പറഞ്ഞപ്പം വാട്ടർ ടാങ്ക്, അതായത് 40,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന വാട്ടർ ടാങ്ക് വെച്ചിരുന്നത് ഈ മന്ദിരത്തിന്റെ റൈറ്റ് സൈഡിലാണ്, അതായത് റൈറ്റ് സൈഡിൽ സൗത്ത് ഈസ്റ്റ് ആയിട്ട് വെച്ചിരുന്നു എന്നാ പറയുന്നത്. റൈറ്റ് സൈഡിൽ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഈ വലിയ ടാങ്ക് വെച്ചിരുന്നത്, അതായത് കടൽ എന്ന് പറയും. ഈ രണ്ട് ഈ തൊട്ടികളെ 10 തൊട്ടികളെ ഇതിന്റെ 2 സൈഡിലുമായിട്ട് വെച്ചിരുന്നു എന്ന് പറയുന്നു. 40-ാമത്തെ വാക്യം പറയുമ്പോ, പിന്നെ ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കലശങ്ങളും ഉണ്ടാക്കി പിന്നീട് പണിതതൊക്കെയ ഇത് കലം ചട്ടുകം കലശം. ഇപ്പം ഇത് മറ്റ് വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 38-ാം അധ്യായത്തില് ഈ സെയിം ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറയുന്നുണ്ട്. 2 ശമൂവേൽ 2:14 ബാലികർ മുപ്പല്ലി മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അത് തന്നെ വീണ്ടും സമ്പത്തിന്റെ കാര്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് 41-42 പറഞ്ഞിട്ട് അത് മിനുക്കി ആ പിത്തള കൊണ്ട് തന്നെ ഫൈൻ ബ്രാസ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം പണിതിരുന്നത് എന്ന് പറയുന്നു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. പിന്നീട് 46-ാമത്തെ വേഴ്സിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ താമ്രം കൊണ്ടായിരുന്നു. യോർദാൻ സമഭൂമിയിൽ സൂക്കോത്തിനും സാരധാനും മധ്യേ കളിമണ്ണുള്ള നിലത്ത് വെച്ച് രാജാവ് അവയെ വാർപ്പിച്ചു. അപ്പൊ യോർദാൻ താഴ്വരയിലാണ്, കളിമണ്ണ് ധാരാളമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ഹീരാം ഇതൊക്കെയും വാർത്തത് എന്ന് പറയുന്നു. ഉപകരണങ്ങൾ അനവധിയായിരുന്നുകൊണ്ട് ശലോമോൻ അവയൊന്നും തൂക്കില്ല. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഒത്തിരി ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ തൂക്കുവാൻ പറ്റാത്തവണ്ണം, അല്ലെങ്കിൽ എണ്ണിക്ക് എണ്ണുവാൻ പറ്റാത്ത വിധം ധാരാളമായിരുന്നതുകൊണ്ട് അദ്ദേഹം അത് മെഷർ ചെയ്തില്ല എന്നും പറയുന്നു. പിന്നെ നമ്മൾ 48-ാമത്തെ വാക്യം ഇങ്ങോട്ട് വരുമ്പോൾ, ശലോമോൻ യഹോവയുടെ ആലയത്തിനുള്ള സകല ഉപകരണങ്ങളും ഉണ്ടാക്കി, പൊൻപീഠം, കാഴ്ചയപ്പം വെക്കുന്ന പൊൻമേശ അന്തർമന്ദിരത്തിന് മുമ്പിൽ വലത്തുഭാഗത്ത് 5 ഇടത്തുഭാഗത്ത് 5 പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടുകൾ, പൊന്നുകൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, ചവണകൾ, തങ്കം കൊണ്ടുള്ള പാനപാത്രങ്ങൾ, കത്രികകൾ, കലശങ്ങൾ, തവികൾ, തീച്ചട്ടികൾ, അതിപരിശുദ്ധ സ്ഥലമായ അത് ഇങ്ങനെ. പിന്നെ 6-ാമത്തെ പണി, അപ്പം 1-ാമത്തെ പണി താമ്രസ്തംഭങ്ങൾ, 2-ാമത്തെ പണി കടല്, 3-ാമത്തേത് പീഠം, 4-ാമത് പീഠത്തിന്മേൽ വെക്കുന്ന തൊട്ടി, 5-ാമത് ധാരാളം ഈ കലശങ്ങളും ചട്ടുകങ്ങളും ഒക്കെ, 6-ാമത്തെ ഉപകരണങ്ങൾ. 6-ാമത്തെ എന്ന് പറയുന്നത് ചില പൊന്നുപകരണങ്ങളാണ്. ഈ പൊന്നുപകരണങ്ങളെ പറ്റി നമ്മൾ 6-ാം അധ്യായത്തിൽ, അതായത് ഞാൻ മുമ്പേ 6-ാം അധ്യായത്തിന്റെ പറഞ്ഞിട്ടുണ്ട് ആ മന്ദിരത്തിന്റെയൊക്കെ പണി, പൊന്നുകൊണ്ടുള്ള പണിയെ പറ്റി. അതുകൂടാതെ പൊന്നുകൊണ്ട് പണിത്, ഇപ്പൊ ഇത്രയും താമ്രപ്പണിയാണ് നടന്നെങ്കിൽ പൊന്നുകൊണ്ട് പണിതായി നീ പറയുന്നത്, അതായത് കാഴ്ചയപ്പം വെക്കാൻ വേണ്ടി നമ്മളുടെ കുർബാന തിരുശരീരവും തിരുരക്തവും ഉള്ള സ്ഥാനത്താണ് അവരുടെ കാഴ്ചയപ്പം വെക്കാനുള്ള പൊന്മേശയും, പിന്നെ ഗോൾഡൻ കാൻഡിൽ സ്റ്റിക്സ് 2 സൈഡിലും വെക്കാൻ വേണ്ടി ഉള്ളതും, ഗോൾഡൻ ഫ്ലവേഴ്സ്, ലൈറ്റ്സ്, ചവണകള്, കപ്സ്, ആ പാനപാത്രം എന്ന് പറയുന്നത് സംഘത്തിൽ തന്നെ ഉള്ളതാണ്, സിസേഴ്സ്, പോട്ട്സ്, സ്പൂണ്, പാൻസ്, ഫയർ പാൻസ്, ഇത്രയും സാധനങ്ങൾ അദ്ദേഹം പൊന്നുകൊണ്ട് പണിയിപ്പിച്ചു. താമ്രം കൊണ്ടല്ല, പൊന്നുകൊണ്ട് പണിയിപ്പിച്ചു. അപ്പം 2 രാജാക്കന്മാർ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാം പേര് പറഞ്ഞിട്ട് ബാബിലോണിയർ നശിപ്പിച്ച് ഇസ്രായേലിന്റെ വാലിയത്തിൽ കയറി നശിപ്പിച്ചതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട് ഈ പൊന്നുപകരണങ്ങളെല്ലാം. പിന്നീട് പൊന്നുകൊണ്ട് പണിത് ഇത്രയും പൊന്നുപകരണങ്ങൾ, അതുകൂടാതെ മന്ദിരത്തിന്റെയും അന്തർമന്ദിരത്തിന്റെയും ഡോറ് പൊന്നുകൊണ്ട്, അന്തർമന്ദിരത്തിന്റെ അകംഭിത്തി പൊന്നുകൊണ്ട്, ഫ്ലോറ് പൊന്നുകൊണ്ട്, പിന്നെ അന്തർമന്ദിരത്തിന്റെ പുറം ഭിത്തിയും പൊന്നുകൊണ്ട്, ഇത്രയും കാര്യങ്ങൾ പൊന്നുകൊണ്ട് പണിതു. അത് കഴിഞ്ഞിട്ട് 51-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വക പണി എല്ലാം തീർത്തു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വെള്ളിയും പൊന്നും ഉപകരണങ്ങളും കൊണ്ടുവന്ന് യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെച്ചു. പിന്നീട് അദ്ദേഹം ചെയ്തത് ദാവീദ് രാജാവ് ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ കൂടി ആലയത്തിൽ കൊണ്ട് വെച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏഴാം അധ്യായത്തിൽ കണ്ടത്. അരമന, അതിനോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ പണി, പിന്നീട് ദേവാലയത്തിലെ ഉപകരണങ്ങൾ, ഇസ്ലീം ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഹീറാം പണിയുന്നത് അതെന്തൊക്കെയാണെന്ന് കണ്ടു. ആറ് കാര്യങ്ങൾ താമ്രത്തിൽ പണിതു, അല്ല അഞ്ചു കാര്യങ്ങൾ താമ്രത്തിലും ഒരെണ്ണം പൊന്നിലും പണിതായിട്ട് കാണുന്നു. പിന്നീട് ദാവീദ് സ്വരൂപിച്ച ദേവാലയ ഉപകരണങ്ങളൊക്കെ സമർപ്പിക്കുന്നതായിട്ട് കണ്ടു. ഇനി അടുത്തത് എട്ടാമത്തെ അധ്യായം, അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഇന്ന് പറയാനൊക്കുമായിരിക്കും, അതുകൂടെ അങ്ങ് പറയാം. എട്ടാം അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുന്ന, പറഞ്ഞല്ലോ ഇത് എട്ടും കൂടെ എരുസലേം ദേവാലയത്തിൻ്റെയും അതുപോലെ തന്നെ അരമനയുടെയും പണി എന്നുള്ള ആ ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ദേവാലയത്തിൻ്റെ ഉപകരണങ്ങളുടെ പണിയൊക്കെ തീർന്നതിന് ശേഷം ഇസ്രയേൽ ജനങ്ങളുടെ സകല പ്രഭുക്കന്മാരെയും ഗോത്ര പ്രധാനികളുടെയൊക്കെ സാന്നിധ്യത്തിൽ അന്തർമന്ദിരത്തിൽ, അതായത് അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതർ കയറി യഹോവയുടെ പെട്ടകം സ്ഥാപിക്കുന്നതും അതിവിശുദ്ധ സ്ഥലം ദൈവ തേജസ്സാൽ നിറയുന്നതും എട്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം ശലോമോൻ പിന്നീട് അത് എത്ര വലിയ ദൈവസാന്നിധ്യം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശലോമോൻ എല്ലാവരോടുമായിട്ട് നടത്തുന്ന ഒരു പ്രഭാഷണം, ഒരു വെൽക്കം സ്പീച്ച്, കാര്യങ്ങളെപ്പറ്റി ഈ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്യുന്ന ഒരു സ്പീച്ചും, തുടർന്ന് ശലോമോൻ ദൈവത്തോട് നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥന, ഒരു പെർഫെക്റ്റ് പ്രെയറാണ് അത്, ആ പ്രാർത്ഥനയും, പിന്നീട് തുടർന്ന് ശലോമോൻ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതും ദൈവത്തിന് നന്ദി പറയുന്നതും അതുപോലെ തന്നെ യാഗമർപ്പിക്കുന്നതും 14 ദിവസത്തെ ഉത്സവം ആചരിക്കുന്നതും, ഇത്രയും കാര്യങ്ങളാണ് എട്ടാം അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ളതെന്നൂടെന്ന് പറഞ്ഞാൽ ജനത്തെ അഭിസംബോധന ദേവാലയത്തിൽ നിയമപ്പെട്ടകം അന്തർമന്ദിരത്തിൽ കൊണ്ടുവെക്കുന്നു, അവിടെ ദൈവ തേജസ് നിറയുന്നു, തുടർന്ന് ശലോമോൻ ജനത്തെ അഭിസംബോധന ചെയ്തൊരു വെൽക്കം സ്പീച്ച് നടത്തുന്നു, പിന്നെ ശലോമോൻ ദൈവത്തോട് വലിയ പ്രാർത്ഥന നടത്തുന്നു, ഒരു വെരി എക്സലന്റ് പെർഫെക്റ്റ് പ്രെയർ സോളമനാണ് അത് നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് ജനത്തെ ആശീർവദിക്കുന്നു, യാഗമർപ്പിക്കുന്നു, പിന്നെ 14 ദിവസത്തെ ഉത്സവ ആചരണം. ഇത്രയും കാര്യങ്ങളായി ചാപ്റ്റർ 8 പറയുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ദിവസം ഒന്ന് വായിക്കാം. പിന്നെ യഹോവയുടെ നിയമപ്പെട്ടകം സിയോൻ എന്ന ദാവീദിന്റെ നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ശലോമോൻ ഇസ്രയേൽ മൂപ്പന്മാരെയും ഇസ്രയേൽ മക്കളുടെ പിതൃഭവനത്തിലെ പ്രഭുക്കന്മാരായ സകല ഗോത്രപ്രധാനികളെയും യെരുശലേമിൽ വരുത്തി, യെരുശലേമിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൂട്ടി വരുത്തി. അപ്പൊ അത് ഏത് മാസത്തിലാണ് വരുത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താഴെ രണ്ടാമത്തെ വാക്യം, ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും 7-ാം മാസമായ യഥാനീം മാസത്തിലെ ഉത്സവത്തിൽ ശലോമോൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി എന്ന് കാണുന്നു. അപ്പം എല്ലാ പ്രധാനികളായിട്ടുള്ള ആളുകളെയും ഗോത്രപിതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും എല്ലാം വരുത്തി. അപ്പൊ ഇതിലെ യഥാനീ മാസം, അത് ഹീബ്രു കലണ്ടർ അനുസരിച്ച് വരുന്നതായ മാസമാണ് യഥാനീ മാസം. അപ്പം നമ്മൾ ഈ മാസത്തെ പറ്റി നോക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാനുള്ളത്, എന്തെല്ലാം ഉണ്ടായിരുന്നാലും യഹോവയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ദേവാലയം ദേവാലയമാകത്തില്ല എന്നറിയാം. അപ്പൊ ആ ദേവാലയത്തിൽ, അതിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് വന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ശലോമോൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം ശലോമോൻ എത്രമാത്രം ജ്ഞാനിയായ സഹമായമായ സകലവുമായ നമുസഭാ പ്രസംഗിയിൽ പറയുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് തന്നെ നീ സൃഷ്ടാവിനെ അന്വേഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം സ്പിരിച്വലായിട്ടുള്ള മേനാണ് ശലോമോൻ എന്നുള്ളത് നമ്മൾ ഈ ഒരു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ആ പ്രഭാഷണവും ഒക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യകാലത്ത്, ആദ്യ ജീവിതകാലത്ത് വളരെയധികം ദൈവത്തോടടുത്ത് നിന്നതായ ഒരു മനുഷ്യൻ. പിന്നീട് അദ്ദേഹം ഈ ആലയം ഒക്കെ പണിയുന്നത് നമുക്കറിയാം, യഹോവയായ ദൈവം മോശയോട് അരളി ചെയ്ത വചനത്തെ അനുസരിക്കുകൂടിയ ശലോമൻ ചെയ്യുന്ന പുറപ്പാടിന്റെ പുസ്തകം 24:39 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. പുറപ്പാടിന്റെ പുസ്തകം 24:39 പറയുന്ന, അപ്പൊ 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണം. അത് തന്നെയാ ഈ യഥാനീ മാസം എന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ ആണ് യഥാനീം എന്ന് പറയുന്ന മാസം ഹിബ്രു കലണ്ടർ അനുസരിച്ച്. അപ്പം 7-ാം മാസം അത് തന്നെ യഹോവയുടെ കൽപ്പനയാണ്. അപ്പൊ 7 ദിവസം ഉത്സവമാണ് ഇവിടെ, 7 ദിവസത്തിന് ഒരു 7 ദിവസം കൂടെ 14 ദിവസം വരെ യഹോവയ്ക്ക് ഉത്സവം ആചരിക്കുന്നുണ്ട്. പിന്നെ പുറപ്പാണ്ട പുസ്തകം 24:4 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. അപ്പൊ അവിടെയാ ആ പെരുന്നാൾ ആഘോഷിക്കേണ്ടതിന്റെ കാര്യം പറയുമ്പോഴാ പറയുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ കൂടാരങ്ങൾ പാർപ്പിച്ചു. അതുകൊണ്ട് ആ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ 7-ാം മാസം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്നൊരു ഹിസ്റ്റോറിക്കൽ കമമറേഷനാണ്, അതായത് അവരെ ഇസ്രായേൽ മിസ്രയീം ദേശത്ത് നിന്ന് അവരെ കൊണ്ടുവന്ന് യഹോവയായ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതിന്റെ ഓർമ്മ അവർ പുതുക്കാൻ വേണ്ടിയാണ് ആ ദിവസം ഈ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം എന്നും പറയുന്നുണ്ട്. അപ്പം ഇത് ഫെസ്റ്റിവൽ ഓഫ് ഹാർവസ്റ്റ് ഫെസ്റ്റിവലും ഫീസ്റ്റ് ഓഫ് ടാബർനാക്കളും കൂടെ ഒന്ന്, അത് രണ്ട് കാര്യമുണ്ട്. ആ കമമറേഷൻ ഓഫ് ആ ഹിസ്റ്ററിയും ഉണ്ട്, അതുപോലെ തന്നെ ഫീസ്റ്റ് ഓഫ് ഹാർവസ്റ്റ് ഫെസ്റ്റിവലും ഉണ്ട് ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കൾ. അപ്പൊ ആ ഒരു പെരുന്നാൾ തന്നെയാണ് ഇവിടെ ശലോമോന് ഈ ഒരു ദിവസം കൊണ്ടാടുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ശലോമോന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഇതിനകത്ത് നമുക്ക് വായിക്കാം. തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം, ഇസ്രായേൽ മൂപ്പന്മാർ ഒക്കെയും വന്നപ്പോൾ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു. അവർ യഹോവയുടെ പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു. പുരോഹിതന്മാരും ലേവ്യരും അത്രേ അവയെ കൊണ്ടുവന്നത്. ശലോമോൻ രാജാവും അവന്റെ അടുക്കൽ വന്നുകൂടിയ ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടകത്തിന് മുമ്പിൽ എണ്ണവും കണക്കുമില്ലാതെ അനവധി ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു. അപ്പം യെരുശലേം ദേവാലയത്തിൽ ഇത് കൊണ്ടുവന്നത് പുരോഹിതന്മാരാണ്. പക്ഷെ അതിൻ്റെ കൂടെ ലേവ്യരും എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരൊക്കെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ടായിരിക്കണം പെട്ടകവും സമാഗമനം കൂടാരവും വിശുദ്ധ ഉപകരണങ്ങളൊക്കെ ചുമക്കുന്നതിന് വേണ്ടി ലേവ്യരെ കൂടെ കൂട്ടിയത്. കാരണം ലേവ്യർ എന്ന് പറയുന്നത് പുരോഹിത വർഗമാണ്. അതിനകത്ത് ആ പുരോഹിത്യം ഏറ്റെടുക്കാത്തവരും കൂടെ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്നതിന് സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അവര് യാഗം കഴിച്ചത് പറയുന്നുണ്ട്, ആട് കാടുകളെയും കാളകളെയും അനവധി എന്നെ കൂടാതെ വണ്ണം ആടുകളെയും കാളകളെയും യാഗം കഴിച്ചു എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് ശലോമോന്റെ ഒക്കെ കാലത്ത് അവരുടെ ഗോൾഡൻ പീരീഡ് ആണ്. അവർ ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു ജനതയാണ് അവിടെ. അപ്പൊ അവരെ ആ അവരുടെ സമ്പത്തിനും അവരുടെ കഴിവിനും അനുസരിച്ച് തന്നെ അവരെ യഹോവയായ ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഇങ്ങോട്ട് വായിക്കുന്നു, പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകിൻ കീഴെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമ്മൾ നേരത്തെ ആലയത്തിൽ കണ്ടു കെരൂബുകളെ വിരിച്ചു നിർത്തിയിരുന്നത് ഈ പെട്ടകം വെക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അവിടെ തന്നെ അവരെ കൊണ്ടുവച്ചു. പിന്നീട് പെട്ടകത്തിന് തണ്ടുകൾ നീണ്ടിരിക്കിയാൽ തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർ മന്ദിരത്തിന് മുമ്പിലുള്ള വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കാണും, എങ്കിലും പുറത്തു നിന്ന് കാണുകയില്ല. അപ്പൊ ആ സ്ഥലത്തേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതായിരുന്നു പെട്ടകം. അതിന്റെ തണ്ട് മന്ദിരത്തിൽ നിന്ന് കാണാവുന്ന പോലെ തള്ളി നിന്നിരുന്നു എന്നുള്ളതാ പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിലുള്ള സാധനം പറയുന്നത്, അവ ഇന്ന് വരെയും അവിടെ ഇരിക്കുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോറേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലകകളല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ 11-ാമത്തെ വേഴ്സ് അവസാനിക്കുന്നത്. അപ്പം ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളത്, ഹോറേബ് മലയിൽ വെച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത രണ്ട് കൽപ്പലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പോസ്തോലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 4-ാം 5-ാം വാക്യങ്ങളില് നമ്മൾ വായിക്കുന്നുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒന്ന് അഹരോന്റെ തളിർത്ത വടി, മറ്റത് മഞ്ഞയിട്ടു വെച്ചിരുന്ന ചെപ്പ്, വേറൊന്ന് ഈ ലഭിച്ച കൽപ്പലകൾ. അപ്പൊ ഇതിൽ ആ മറ്റത് രണ്ടും ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നപ്പോഴില്ല, കൽപ്പലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത്. അതുകൊണ്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് പിന്നീട് ചിലപ്പോ കൊണ്ട് വെച്ച് കാണണം. എന്നിരുന്നാലും നമുക്കറിയാം അഹരോന്റെ തളർത്തവടി സംഖ്യയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കറിയാം ആ വടി കിളിർത്ത് വരുന്നതും തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ആ നമ്മളുടെ മദ്ബഹായിൽ അഹരോന്റെ തളർത്ത വടിയുടെ സ്ഥാനത്തിരിക്കുന്നത് കുരിശാണ്. അതുപോലെ തന്നെ മഞ്ഞ ഇട്ടു വെച്ചിരുന്ന ചെപ്പുണ്ടായിരുന്നു, അത് പുറപ്പാടിന്റെ പുസ്തകം 16 അധ്യായത്തിൽ കാണുന്നുണ്ട്, നിങ്ങളെ തലമുറകൾ കാണാൻ ഒരിടങ്ങഴി സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 16 അധ്യായം 32 വാക്യത്തിൽ മന്ന കിട്ടിയത് തലമുറകൾ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതിന്റെ സ്ഥാനത്ത് നമ്മുടെ പള്ളിയിൽ നമ്മുടെ മദ്ബഹായിൽ അപ്പവും മീനും വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൽപ്പലകകൾ അത് അറിയാം, കുറേബ് പർവ്വതത്തിൽ വെച്ച് പുറപ്പാടിന്റെ 34:4 വെച്ച് അത് കാണുന്നുണ്ട്. അതിന്റെ സ്ഥാനത്ത് നമ്മുടെ ദേവാലയത്തിലെ മദ്ബഹായിൽ ഏവൻകേലുവൻ പുസ്തകമാണ് ഇരിക്കുന്നത്. അതുപോലെ അപ്പൊ ഈ നിയമപ്പെട്ടകത്തിനകത്തുള്ളത് ഈ കൽപ്പലകൾ ഒരു മൂന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ ഈ കൽപ്പലകൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത് നമുക്കറിയാം, മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്. ഈ പേടകം എന്ന് പറയുന്നത് മദർ മേരിയുടെ മുൻകുറിയായിട്ട് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിയമപ്പെട്ടവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോവുക, അങ്ങനെ അത് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ആ നിയമപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കാൻ കെരൂബുകളുടെ കീഴേ വെക്കാനായിട്ട് പോയപ്പോൾ തന്നെ മേഘം ആലയത്തിൽ നിറഞ്ഞു, അതായത് ദൈവ തേജസ്സ് അവിടെ മുഴുവനും നിറഞ്ഞു. കാരണം പകൽ സമയത്ത് ദൈവം അവരോട് കൂടെ ഇരിക്കുന്നത് മേഘമായിട്ടാണ്, രാത്രിയിലാണ് അഗ്നിയായിട്ടിരിക്കുന്നത്. അപ്പം മേഘം അവരവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അവിടെ നിറഞ്ഞു. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യൂ എന്ന് അവിടെ നിൽക്കുവാൻ ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ വായിച്ചാൽ നിർത്തുന്നത്. അതുപോലെ നമുക്ക് തന്നെ അറിയാം, ഈ ഹൊറേബിൽ വെച്ച് മോശയ്ക്ക് തന്നെ അവിടെ നിൽക്കാൻ മേല ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ മോശയ്ക്ക് നിൽക്കാൻ കഴിയാത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഹൊറേബ് പർവ്വതത്തിലെ അനുഭവത്തിൽ. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 6 ഗിദെയോന് ദൈവത്തിൻ്റെ ദൂതനെ കണ്ട് അയ്യോ ഞാൻ മരിക്കുകയില്ലയോ എന്ന് മരിച്ചു പോകുമോ എന്നുള്ള ഭയപ്പെടുന്നതായിട്ട് ദൈവത്തിൻ്റെ ദൂതനെ കാണുമ്പോൾ ഗിദെയോൻ ഭയപ്പെടുന്നതായിട്ട് കാണുന്നു. ഇപ്പം ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് ആ വലിയ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കാനാകുകയില്ല, അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ കഴിയാഞ്ഞത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ മറുരൂപമലയിലെ അനുഭവത്തിലും ശിഷ്യന്മാർക്ക് കണ്ണഞ്ചിയതായിട്ട് വായിക്കുന്നുണ്ട്. അന്ന് തീമോത്തിയോ സാറിൻ്റെ 16 പൗരസപ്പുസ്തകം പറയുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ദൈവത്തെപ്പറ്റി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അപ്പം ദൈവം വെളിച്ചമാണ് യോഹന്നാൻ ശ്ലീഹായും തൻ്റെ 1 1 പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ, അപ്പോൾ ശലോമോൻ താൻ കുരുഴിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക ശലോമോൻ ചെയ്യുന്നതിന് 12 ഒരു പിന്നെ താഴോട്ടുള്ള കുറച്ച് 21 വരെയുള്ള ഭാഗത്ത് ജനത്തെ അഭിസംബോധന ചെയ്താ പറയുന്നേ. അപ്പം അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും ആദ്യമായിട്ട് പറയുന്ന വേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന് ഇവിടെ ഒരു ആലയം പണിതിരിക്കുന്നു. അപ്പം ദൈവത്തിന് തൻ്റെ താങ്ക്സ് അറിയിക്കുക ചെയ്യുന്നത്. ദൈവം ഒരിക്കലും ഈ ആലയത്തിൽ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല, എങ്കിലും ഞാൻ നിനക്ക് ഒരു ആലയം പണിതിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയും അനുഗ്രഹിച്ച് പറഞ്ഞിരുന്നാളെന്ന് പറയുന്നു. അപ്പം ആദ്യം ദൈവത്തെ ഫേസ് ചെയ്ത് പറയുന്നു. അപ്പം നമുക്കറിയാം ദൈവാലയത്തിൽ അടങ്ങുകയില്ല. ശലോമോൻ അവന് ഒരു ആലയം പണിതു. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്, ശലോമോൻ അവന് ഒരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. അത് തന്നെ ശലോമോൻ തന്നെ അത് ഓർക്കുകയാണ്, ദൈവത്തിന് സാധിക്കുകയില്ല ഈ മനുഷ്യനിർമ്മിതമായ ഈ സ്ഥലത്ത് ഒതുങ്ങുവാന്, എങ്കിലും ഞാൻ പണിതു എന്ന് ദൈവത്തോട് നന്ദിയുള്ളവനായിട്ട് പറയുന്നു. പിന്നീട് അദ്ദേഹം ജനത്തെ ഫേസ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് പറയുന്നത്, പിന്നെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് യഹോവ ദാവീദിനോട് ചെയ്ത ആ പ്രോമിസിനെ പറ്റി പറയുന്നു. യഹോവയായ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ് എന്നുള്ളതായ വാഴ്ത്തുവാൻ യോഗ്യനാണ്, എല്ലാ പ്രോമിസുകളും കീപ്പ് ചെയ്യുന്നവനാണ്, അവൻ ദൈവത്തിന് ഒരു ആലയം പണിയുവാൻ ഒരു സ്ഥലം തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോലും ഒരാളെ തിരഞ്ഞെടുത്തു, ആൾ ദാവീദാണ്. അപ്പം ദാവീദിനോട് അത്രമാത്രം പ്രോമിസ് കീപ്പ് ചെയ്തു. പിന്നെ ദാവീദിനോട് ദൈവം അറിയിക്കുന്നു, നിനക്ക് ആലയം പണിയുവാനായിട്ട് എനിക്ക് ആലയം പണിയുവാൻ നിനക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും നല്ല കാര്യമെങ്കിലും നിന്റെ മകനായ ശലോമോൻ ചെയ്യും, എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളതും പറഞ്ഞിരുന്നു നമുക്കറിയാം. പിന്നീട് നമുക്കറിയാം ആ ദാവീദിന് ദൈവം ആ ഒരു പ്രോമിസ് കൊടുത്തെങ്കിൽ അതിവിടെ പാലിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ നന്ദിയോടെ ഓർക്കുക. നമുക്കറിയാം നമ്മൾ ദൈവത്തിന് അവനവന് പ്രാപ്തി ഉള്ളതുപോലെ മനസ്സോടെ കൊടുക്കാൻ രണ്ട് കോരിന്ത്യരിൽ 8-ാം അധ്യായത്തിൽ ബോധിസത്വം പറയുന്നുണ്ട്, 12-ാം വാക്യത്തിൽ. അപ്പൊ ഇവിടെ ദാവീദും ശലോമോനും ഒക്കെ തങ്ങളുടെ പ്രാപ്തിക്ക് അനുസരിച്ച് ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അത് ദൈവം സ്വീകരിക്കുകയും അതിനനുസരിച്ച് ദൈവം അവരോട് പ്രോമിസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ഞാൻ അതുകൊണ്ട് നിനക്കിവിടെ ഒരു ആലയം പണിതു, അവിടെ അത് അതിൻ്റെ പ്രാധാന്യം, അതാ പെട്ടകത്തിൻ്റെ പ്രാധാന്യം 21-ാമത്തെ വാക്യം വരെ ആകുമ്പോൾ ശലോമോൻ പറയുക. നമുക്കതൊന്ന് വായിക്കാം. ജനത്തോട് പറഞ്ഞത്, പിന്നെ ഇസ്രായേൽ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കെ രാജാവ് മുഖം തിരിച്ച് ഇസ്രായേലിൻ്റെ സർവ്വസഭയെ അനുഗ്രഹിച്ച് പറഞ്ഞെന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരളി ചെയ്ത തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ ജനമായ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എൻ്റെ നാമം ഇരിക്കേണ്ടതിന് ഒരാലയം പണിവാൻ ഞാൻ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളുടെ ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല, എന്നാൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായിരിക്കാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്ന് അവൻ അരളി ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശലോമോൻ ഇങ്ങനെ ജനത്തെ ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ ആ വലിയ മഹത്വത്തെ പറ്റിയും അവരോടുള്ള ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ദൈവം തങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയും ചെയ്യുക. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിയണമെന്ന് എൻ്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു, എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് എൻ്റെ നാമത്തിന് ഒരാലയം പണിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായല്ലോ, അങ്ങനെ താല്പര്യമുണ്ടായത് നല്ലത്, എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കുടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്ത പോലെ എൻ്റെ അപ്പനായ ദാവീദിന് പോലെ ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയവും പണിതിരിക്കും. അപ്പൊ ഇന്ന് നിന്റെ മകൻ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞത് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നിമിത്തം ആ പ്രോമിസ് കീപ്പ് ചെയ്തിരിക്കുകയാണ്. യഹോവ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ നിയമം മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടകത്തിന് ഞാൻ അവരോരോ സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യം ആ റിമെമ്പർ ചെയ്യുകയാണ് യഹോവ നടത്തിയ വഴികള്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് നമ്മൾ, അതുകൊണ്ട് ഇന്ന് ഞാൻ ആ നിയമം വെക്കാൻ വേണ്ടി, ആ പെട്ടകം വെക്കാൻ വേണ്ടി വേണ്ട ഒരു വലിയ ആലയം ഒരുക്കിയിരിക്കുന്നു. അത്രമാത്രം പ്രാധാന്യം ദൈവത്തിന് കൊടുക്കുന്നു. ഇത്രയും ഉള്ളൂ, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എന്നാൽ ശരി, കേട്ട എല്ലാവരോടും ഉള്ള നന്ദി അറിയിച്ചിട്ടുണ്ട്.
താങ്ക് യു കൊച്ചു മാം. നാളെ നമുക്ക് പി സി ജോർജിന് ക്ലാസ് എടുക്കാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കൊച്ചമ്മയോട് ചോദിച്ചു, കൊച്ചമ്മ സ്നേഹപൂർവ്വം അപേക്ഷ സ്വീകരിച്ചു. അതുകൊണ്ട് നാളെ കൊച്ചമ്മ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഒരു ദിവസം കൂടെ. നാളെ ഇതുപോലെ നമുക്ക് ക്ലാസ് ഉണ്ട്, അച്ഛനുമാരും കൊച്ചമ്മയായിരിക്കും പഠിപ്പിക്കുന്നത്. അതല്ലേ കൊച്ചമ്മ
സംഭവിച്ചായിരുന്നല്ലോ.
ഓക്കെ, അങ്ങനെ നമുക്ക് നേരത്തെ തീർക്കാവുന്ന കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് ഇന്ന് കേറാത്ത പലരും ഉണ്ട്, ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ കൊള്ളായിരുന്നു. നാളെ ഫിസിയോളജിന് വരാം, കൊച്ചമ്മയെ പഠിപ്പിക്കുന്നു എന്നുള്ളവരും, അതുപോലെ കൂടുതൽ പേരെ നാളെ കയറാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും കയറാറുണ്ടെങ്കിൽ അവരെ ഒന്ന് ഫോൺ ചെയ്ത് പറയുകയോ ഒക്കെ ചെയ്താൽ നല്ല. അതെ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അച്ഛനുണ്ടോ അച്ഛന്?
ഇല്ലല്ലോ അമ്മാമ്മ, ഇല്ല അമ്മാമ്മ പ്രാർത്ഥിച്ചു.
ഓക്കെ. സ്നേഹവനായ പിതാവേ, ഈ സന്ധ്യാസമയം നീ ഞങ്ങൾ കൂടെ ഇരുന്ന് ഈ വേദഭാവങ്ങൾ പഠിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിക്ക് വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ജോലിയിൽ നിന്ന് വിരമിച്ച് ഞങ്ങൾ വിശ്രമത്തിനായി ഒരുങ്ങുന്ന സമയം പിതാവേ, ഞങ്ങൾ തിരിക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ചായ്ക്കുന്നു. നീ തന്നിട്ടുള്ള എല്ലാ കൃപാവരങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേയും എല്ലാ കാര്യങ്ങളും നീ ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾക്കും തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞെന്ന കൊച്ചമ്മയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ബിനിയച്ചനെയും പിസിയോച്ചനെയും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. പിതാവേ, അവർക്ക് വേദഭാഗങ്ങൾ പറഞ്ഞു തരുവാൻ തന്നിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവരെ കൂടുതലായിട്ട് ദൈവവേലയ്ക്കായി നീ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പലരും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഒറ്റക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടാൻ സാധിക്കാതെ പോയ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ നാളത്തെ ക്ലാസ്സിൽ വീണ്ടും വരുവാനും നാളത്തെ ദിവസത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാനും ഇടവരുത്തണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കാൻ. ആമേൻ.
Good night. Good night.